2020 ഓഗസ്റ്റ് 16 ഞായർ, വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന്. അണുമഹാകവിയുടെ 1000 അമ്പുകൾ. ഡാം 999 എന്ന ഒറ്റ ചിത്രത്തിലൂടെ നിരവധി അന്തർദേശീയ അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ മലയാളികളുടെ അഭിമാനമായ സംവിധായകൻ സോഹൻ റോയ് കവിത എഴുത്തിന്റെ തിരക്കിലാണ്. ഫീച്ചർ തയ്യാറാക്കിയത് ഹരികുമാർ അടിയോടിൽ. അനുനിമിഷം ഗതിമാറുന്ന ഒരു സിനിമ പോലെയായിരുന്നു കഴിഞ്ഞ 2 വർഷത്തിലേറെക്കാലമായി മലയാളിയുടെ ജീവിതം. കണ്ണീരും മധുരവും ആകാംക്ഷയും അമ്പരപ്പും മാറി മാറി വന്ന ദിവസങ്ങളിലൂടെ തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരെത്തും പിടിയുമില്ലാതെ ജീവിതം തുടിക്കുന്ന ഈ സിനിമ കണ്ടും അനുഭവിച്ചും കഴിയുകയായിരുന്നു ഭൂരിപക്ഷം മലയാളികളും. എന്നാൽ അവരോടൊപ്പം ഈ സംഭവങ്ങളൊക്കെ ഒന്നാകെ സംഗീത സാന്ദ്രമാക്കി കാവ്യവൽക്കരിച്ച ഒരു മലയാളി കൂടി നമ്മുടെ ഇടയിലുണ്ട്. കഴിഞ്ഞ 1000 ദിവസങ്ങളിലെ നിത്യേനയുള്ള പ്രധാന സംഭവങ്ങളെ കവിതയാക്കി സംഗീതം ചെയ്യിപ്പിച്ച് ഓർക്കസ്ട്രയുടെയും അനുയോജ്യമായ ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ അപ്പോൾ തന്നെ വീഡിയോ രൂപത്തിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു മലയാളി. ഡാം 999 എന്ന ഒറ്റ ചിത്രത്തിലൂടെ നിരവധി അന്തർദേശീയ അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ മലയാളികളുടെ അഭിമാനമായ സംവിധായകൻ സോഹൻ റോയ്. അദ്ദേഹം ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച 1000 വീഡിയോകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ കഴിഞ്ഞ 1000 ദിവസത്തെയും പ്രധാന സംഭവങ്ങൾ ഒന്നുകൂടി ഒന്നൊന്നായി നമുക്ക് അയവിറക്കാനാകും. അണുകവിത എന്ന് നാമകരണം ചെയ്ത 4 വരികളിലുള്ള കവിതകളാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അനുവാചകരുടെ ഭാഷ അനുകരിക്കുകയാണ് അവരിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം എന്ന ആശയവിനിമയത്തിലെ പ്രാഥമിക സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ സങ്കീർണ സംഭവങ്ങളെപ്പോലും 30 സെക്കൻഡ് മാത്രം ദൈർഘ്യം വരുന്ന സംഗീത സന്ദ്രമായ അണുകവിത വീഡിയോകളാക്കി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. സമയക്കുറവിൽ വായന മറന്ന, കവിതയിൽ നിന്നകന്നുപോയ, അക്ഷരങ്ങളറിയാതെ ഭാഷ മറന്ന ലക്ഷങ്ങളെ കവിതകളുടെ സ്ഥിരം വായനക്കാരും ശ്രോതാക്കളുമാക്കി എന്നതാണ് സോഹൻ റോയ് മലയാള കാവ്യലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുത തന്നെയാണ്. അണു എന്ന വാക്കിന്റെ അപഗ്രഥനം ആധുനിക ലോകത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വളരെ വിശാലമാണ്. വലിപ്പം കുറയുന്നതോറും ഉറപ്പും ശക്തിയും ആഘാതശേഷിയും 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അണുബോംബിലുള്ളതുപോലുള്ള പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുന്ന ഒരു ആശയാർത്ഥമാണ് അണു എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരിക. കവിതയെ കാച്ചിക്കുറുക്കി അവതരിപ്പിക്കുന്ന ശൈലിയാണ് സംസ്കൃത ഭാഷയിലെ മുക്തകങ്ങൾക്കും ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആഗോള സാഹിത്യ രംഗത്ത് നല്ല പ്രചാരമുണ്ടായിരുന്ന ജപ്പാനിലെ ഹൈക്കു കവിതകളിലും ഇതേ രീതി കാണാൻ കഴിയും. മലയാള ഭാഷയിൽ കുഞ്ഞുണ്ണി മാസ്റ്റർ സ്വീകരിച്ച കാവ്യരചനാ സമ്പ്രദായവും ഇത്തരത്തിലുള്ളതായിരുന്നു. ദാർശനികമായ ആശയങ്ങളെ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിൽ ഏറ്റവും ലളിതമായ ഭാഷ ഉപയോഗിച്ച് 2-3 വരികളിൽ കാവ്യവൽക്കരിക്കുന്ന രീതിയായിരുന്നു കുഞ്ഞുണ്ണി മാഷിന്റേത്. അതുല്യമായ പ്രതിഭാവിലാസം, അപാരമായ അനുഭവ പരിചയം, ഇവ രണ്ടിന്റെയും അടിസ്ഥാനത്തിലുള്ള അസാമാന്യമായ ഭൗതിക വ്യായാമം തുടങ്ങിയവയിലൂടെ മാത്രമേ കൂടുതൽ ജനങ്ങളിലേക്ക് സ്വയമേവ ചെന്നെത്തുവാൻ സാധിക്കുന്ന വിധത്തിൽ ഇത്തരം ലളിതമായ വരികൾ സൃഷ്ടിക്കുവാൻ കഴിയൂ. സൃഷ്ടാവിനേക്കാൾ ഇത്തരം സന്ദർഭങ്ങളിൽ സൃഷ്ടി വളരുക തന്നെ ചെയ്യും. അണുകാവ്യങ്ങളുടെ രചനയിലും നമുക്ക് കാണാനാവുന്നത് ഇത്തരത്തിലുള്ള ഒരു ശൈലിയാണ്. 1000 വരുന്ന അണുകാവ്യരചനകളെ അപഗ്രഥിക്കുമ്പോൾ കവി ഈ വെല്ലുവിളികളെ ആകെ അനായാസം മറികടന്ന് ദാർശനിക ശൈലിക്ക് പുറമെ ഹാസ്യം, ശൃംഗാരം, കരുണം, രൗദ്രം, അത്ഭുതം, വീരം, ശാന്തം തുടങ്ങിയ നവരസാധിഷ്ഠിതമായ ചില ശൈലികൾ കൂടി സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് അത്ഭുതത്തോടെ കാണുവാൻ സാധിക്കും. അണുകാവ്യരചനാ സബരിയയിലെ 601 കവിതകൾ പൂർത്തിയായപ്പോൾ ആ കവിതകൾ അണുമഹാകാവ്യം എന്ന പേരിൽ ഒരു പുസ്തക രൂപത്തിൽ പ്രകാശനം ചെയ്യുകയുണ്ടായി. 2019 ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലും തുടർന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ സൂര്യ ഫെസ്റ്റിവലിന്റെ വേദിയിലുമായിരുന്നു പ്രകാശന ചടങ്ങുകൾ. 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് കരുതുന്ന കാവ്യദർശം, പിന്നീട് വന്ന കാവ്യാലങ്കാരം, സാഹിത്യ ദർപ്പണം മുതലായവയിൽ പ്രതിപാദിച്ചിട്ടുള്ള മഹാകാവ്യത്തിന്റെ പൊതുനിയമങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകം കൂടിയായിരുന്നു അണുമഹാകാവ്യം. 7-ൽ കുറയാത്ത സർഗങ്ങൾ, ഓരോ സർഗത്തിലും 50-ൽ കുറയാത്ത ശ്ലോകങ്ങൾ, ധീരോദാത്തനായ നായകൻ, പുരുഷാർത്ഥ പ്രാപ്തിക്ക് പ്രയോജനപ്പെടുന്ന ഇതിവൃത്തം, ശൃംഗാരം, വീരം, ശാന്തം തുടങ്ങിയ രസങ്ങൾ മുതലായവയായിരുന്നു മഹാകാവ്യത്തിന്റെ പൊതുലക്ഷണമായി പ്രാചീന കാലത്ത് വിലയിരുത്തിയിരുന്നത്. കേരളത്തിന്റെ ചരിത്രം വിശദമാക്കിയ കേരളോദയം പോലെയുള്ള മഹാകാവ്യകൃതികളിൽ നായകസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ദേശമാണ്. അണുമഹാകാവ്യം എന്ന ഈ കൃതിയിലാവട്ടെ നായകസ്ഥാനത്ത് വിഭാവനം ചെയ്യുന്നത് ഇന്നത്തെ സമകാലിക സമൂഹത്തെ തന്നെയാണ്. പ്രണയം, സാമൂഹ്യ വിമർശനം, രാഷ്ട്രീയം, ആക്ഷേപഹാസ്യം, ദാർശനികം, വൈയക്തികം, വൈവിധ്യാത്മകം, പാരിസ്ഥിതികം തുടങ്ങിയ 8 സർഗങ്ങളിലായിട്ടാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന പ്രകാശന ചടങ്ങിൽ വെച്ച് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയാണ് സോഹൻ റോയ് രചിച്ച അണുമഹാകാവ്യം എന്ന ഈ പുസ്തകം സൂര്യകൃഷ്ണമൂർത്തി, മുരുകൻ കാട്ടാക്കട, പി നാരായണക്കുറുപ്പ്, ഏഴാച്ചേരി രാമചന്ദ്രൻ തുടങ്ങിയ പ്രശസ്ത വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷങ്ങളിലേക്ക് അണുകാവ്യ രൂപേണ നിത്യവും ഓരോരോ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വരികൾക്ക് സമയബന്ധിതമായി അങ്ങേയറ്റം അനുയോജ്യമായ രീതിയിലുള്ള പശ്ചാത്തല ചിത്രങ്ങൾ വരച്ചു ചേർക്കുക, വരികൾക്ക് യോജിച്ച ഈണം നൽകുക തുടങ്ങിയവയും ഇതോടൊപ്പം തന്നെ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ 1000 അണുകാവ്യങ്ങൾ പൂർത്തിയായി എന്ന് പറയുമ്പോൾ 1000 വിഷയങ്ങളിലുള്ള വരികൾ മാത്രമല്ല, അവയ്ക്കനുയോജ്യമായ 1000 പശ്ചാത്തല ചിത്രങ്ങളും 1000 വ്യത്യസ്തമായ ഈണങ്ങളും കൂടി 1000 എന്ന സംഖ്യ തികയ്ക്കുകയാണ്. 2.5 വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ രാഷ്ട്രീയം കത്തിനിന്ന സമയത്ത് തെരുവിൽ ഇരയായി മരിച്ച ഒരു പച്ച മനുഷ്യന്റെ ശവശരീരത്തിന് മുന്നിൽ നിന്ന് അച്ഛ എന്ന് വിളിച്ച് നെഞ്ചകം പൊള്ളി കരഞ്ഞ ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ കണ്ണുനീരാണ് അണുകാവ്യ രചനയ്ക്ക് തുടക്കമിട്ടത്. കുരുതിമോക്ഷം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ആ സമകാലീന കവിത ദിവസങ്ങൾക്കകം 10 ലക്ഷത്തിനുമേൽ ആൾക്കാരിലേക്കാണ് സഞ്ചരിച്ചെത്തിയത്. കവിത എന്ന മാധ്യമത്തിന് 1000 വരികളേക്കാൾ ശക്തിയും പ്രസക്തിയും ഇന്നുമുണ്ടെന്ന് തിരിച്ചറിയാൻ കവിക്ക് സാധിച്ചതും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിച്ച സ്വീകാര്യതയാണ്. തുടർന്ന് എഴുതിയ കവിതകളും ജനമനസ്സുകളിലേക്ക് ഇതേപോലെ സഞ്ചരിച്ചപ്പോൾ എഴുത്തു തുടരാൻ തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള 125 കവിതകൾ പൂർത്തിയാക്കിയ സമയത്ത് DC ബുക്സ് അണുകാവ്യം എന്ന പേരിൽ ഇവ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം വായിക്കാനിടയായ ശ്രീകുമാരൻ തമ്പി, TP ശാസ്തമംഗലം, ഗുരുതുല്യ സ്ഥാനീയനായി കവി കരുതിപ്പോരുന്ന പ്രൊഫസർ വിവേകാനന്ദൻ സർ തുടങ്ങി അനേകം വിശിഷ്ട വ്യക്തികൾ തുടർന്ന് നൽകിയ പ്രോത്സാഹനമാണ് തനിക്ക് 1000 കവിതകളിലേക്കുള്ള പ്രയാണത്തിന് ശക്തി പകർന്നതെന്ന് കവി സാക്ഷ്യം പറയുന്നു. സലിംകുമാർ സംവിധാനം ചെയ്ത കറുത്തജൂതൻ, ഐക്കരകോണത്തെ ഭിഷഗുരന്മാർ എന്നിവയടക്കമുള്ള ധാരാളം മുഖ്യധാരാ സിനിമകൾക്ക് വേണ്ടി സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുള്ള സംഗീത സംവിധായകൻ BR ബിജുറാമാണ് അണുകാവ്യ യാത്രയിലുടനീളം കവിയോടൊപ്പം യാത്ര ചെയ്തത്. ബിജുറാമിന്റേതായിരുന്നു കവിതകളുടെ സംഗീത സംവിധാനവും ഓർക്കസ്ട്രയും. 16 രാജ്യങ്ങളിലായി 60 സ്ഥാപനങ്ങളുള്ള ഏരിയസ് ഗ്രൂപ്പ് എന്ന ആഗോള വ്യവസായ ശൃംഖലയുടെ CEO ആയിട്ടും എല്ലാ ദിവസവും ഇത്രയും സമയം എങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കുന്നു എന്ന ചോദ്യമാണ് ഈ 2.5 വർഷക്കാലം ഏറ്റവും കൂടുതൽ ആൾക്കാർ തന്നോട് ചോദിച്ച ചോദ്യമെന്ന് സോഹൻ റോയ് പറയുന്നു. ദൈനംദിന സംഭവ വികാസങ്ങളിൽ പരസ്യ നിലപാടുകൾ എടുക്കുവാൻ സ്വന്തം വ്യവസായ താല്പര്യം മുൻനിർത്തി പലരും മടിച്ചു നിൽക്കുകയാണ് പതിവ്. എന്നാൽ തനിക്ക് പറയേണ്ടത് ഉറക്കെ പറയാൻ സോഹൻ റോയ് ഒരിക്കലും മടി കാണിച്ചിട്ടുമില്ല.